ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
பரமாத்மாவில் இதொன்னும் இல்ல, எங்கிலும் அதுக்கு ஆரோபிக்கணும். இதை எல்லாம் கடத்திருக்கும் பரமாத்மாவில் ஆரோபிக்கணும். ചോദ്യം ചോദിക്കുന്നു, മറുപടി ആവശ്യപ്പെടുന്നു. അതുതന്നെയാണ് ഈ സാക്ഷാത്കാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാഥമികമായി നമുക്കുണ്ടാകുന്ന അനുഭവം. അതുകൊണ്ട് ഇതിനെ എങ്ങനെ വിശദീകരിക്കാം? വിശദീകരിക്കാൻ ഉള്ള ബോധം നമുക്കുണ്ടെങ്കിൽ വിശദീകരിക്കാം. അതെല്ലാം ശരിയാണ്. അതുകൊണ്ട് ശ്രുതി തന്നെ അങ്ങനെ ചെയ്തു. പലതരത്തിൽ നമ്മൾ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു. നമുക്ക് ഏകദേശം ചിലവ് മനസ്സിലാകുന്നു, ചിലവ് മനസ്സിലാകുന്നില്ല എന്ന് നോക്കുന്നു. എന്തായാലും അതൊരു നല്ല വിഷയമാണ് ഇവിടെ ശ്രുതി പറയുന്നത്. ആ പറയുന്ന സാക്ഷാത്കാരം, അമൃതത്വം, അതിനെ ആഗ്രഹിക്കുന്നവൻ ആവൃത്ത ചക്ഷുവായിത്തീരുന്നു. അങ്ങനെ ആവൃത്ത ചക്ഷുവായി അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവിടുത്തെ ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അല്ലാത്തവന് മൃത്യുവിന്റെ ബന്ധനത്തിൽ ടുന്നു. മാമൃതത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ഈ അസ്ഥിരങ്ങളായ ഈ പ്രാപഞ്ചിക വിഷയങ്ങളിൽ, വ്യവഹാരങ്ങളിൽ കുടുങ്ങരുത് എന്നാണ്. ഈ പ്രാപഞ്ചിക വ്യവഹാരങ്ങളിൽ ജീവനെ ബന്ധിക്കുന്ന ശബ്ദസ്പർശ രൂപരസങ്ങൾക്ക് അപ്പുറമുള്ളതാണ് ആ പരമാർത്ഥ സത്യം എന്നാണ് തുടർന്നുള്ള മന്ത്രങ്ങളിൽ വിശദീകരിക്കുന്നത്. ആരാണോ ആ പരമാർത്ഥ സത്വത്തെ അറിയുന്നത് അവൻ ധീരോ ദശോചതി. നാലാമത്തെ മന്ത്രത്തിൽ പറയുന്നു അവന് അതിന്റെ ഫലം എന്താണോ ദുഃഖ നിവാരണമാണ്, സർവ ദുഃഖ നിവാരണമാണ്. അതാണ് തുടർന്നുള്ള മന്ത്രങ്ങളിൽ അതിന്റെ ഫലത്തെക്കുറിച്ച് പറയുകയാണ്. ആ തത്വത്തിന്റെ സൂക്ഷ്മതയെക്കുറിച്ച് ആണ് അടുത്ത 6, 7, 8 മന്ത്രങ്ങളിലെല്ലാം പറയുന്നത്. അത് എന്തുകൊണ്ട് ബുദ്ധിഗ്രാഹ്യമായിരിക്കുന്നില്ല, എന്തുകൊണ്ടത് ബുദ്ധിഗ്രാഹ്യമായിത്തീരുന്നു, അതെല്ലാം അവിടെ വിശദീകരിക്കുന്നു. ഇത് രണ്ടും പറയും, ബുദ്ധിഗ്രാഹ്യമല്ലെന്ന് പറയും, ബുദ്ധിഗ്രാഹ്യമാണെന്ന് പറയും, വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല എന്ന് പറയും, വാക്കുകളെല്ലാം പറയുന്ന അതിനെയാണെന്ന് പറയും. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ അതിന് മുഖ്യമായ സാധന അതാണ് 10-ാമത്തെ മന്ത്രത്തിൽ നിർദ്ദേശിക്കുന്നത്. മൃത്യോ സമൃത്യോ ആപ്നോതി യൈഹ നാനേവ പശ്യതി. ഈ വ്യവഹാരമണ്ഡലം ഈ ജീവാവസ്ഥയിലിരുന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവന് ഈശ്വര ബോധം വേണം. ഈശ്വര ബോധം എന്ന് പറയുമ്പോൾ ആ നാനാത്വ നിരാസ അതിൽ നിന്നുണ്ടാവുന്ന ബോധമാണ്. നാനാത്വ ബോധം സഹജമായിരിക്കുന്നു, വാസന അനുസൃതമായിരിക്കുന്നു. അതിന് പിന്തുടരുന്നവർ മൃത്യു സമൃത്യും ആപ്നോതി, അവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു. അതാണ് മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. എന്താണ് അനുക്ഷണം? അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അനുക്ഷണം സാക്ഷാത്കാരം സംഭവിക്കുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? അനുക്ഷണം മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അനുക്ഷണം സാക്ഷാത്കാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവന് ഇത് രണ്ട് സംഭവിക്കുകയാണ്. അനുക്ഷണം മരണം സംഭവിക്കുന്നു, അതാണ് മൃത്യുഹ സ മൃത്യുമാഭ്യോതി. അത് സംസാരത്തെ കാണിക്കുന്നു. പ്രതി ബോധവിജിതം എന്ന് പറയുമ്പോൾ അനുക്ഷണം സാക്ഷാത്കാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും ഒരു ജീവനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വ്യത്യാസം? ആരാണോ നാനേവ പശ്യതി, ആരാണോ നാനാത്വത്തെ കാണുന്നത്, അവനിൽ അനുക്ഷണം മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏകത്വ ദർശിന നേരത്തെ പറഞ്ഞു, ആരാണോ ഏകത്വ ദർശിയായിരിക്കുന്നത് അവന് അനുക്ഷണം സാക്ഷാത്കാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ചോദിക്കുന്നത് ഈശ്വര സ്മരണയാണോ സാക്ഷാത്കാരം? അതെ, ഈശ്വര സ്മരണയാണെങ്കിൽ ഞാനും നിരന്തരം ഈശ്വരനെ സ്മരിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എനിക്ക് സാക്ഷാത്കാരം സംഭവിക്കുന്നില്ല? ഞാനും നിരന്തരം സ്മരിക്കുന്നുണ്ട്, പക്ഷെ ഈശ്വരനെ ആയിരിക്കത്തില്ല. അതാണ് അത് സംഭവിക്കാത്തത്. മറ്റെന്തിനെയൊക്കെയോ ആണ് നിരന്തരം സ്മരിക്കുന്നത്, എന്നിട്ട് കരുതുന്നത് എന്താണ്? ഈശ്വരനെ സ്മരിക്കുകയല്ല, താൻ സ്മരിക്കുന്നതാണ് ഈശ്വരനെന്ന് കരുതിപ്പോകുന്നു. അവിടെ കുഴപ്പം പറ്റിയിരിക്കുന്നു. എന്നിട്ട് അതിന്റെ ഫലത്തെ ആവശ്യപ്പെടുകയാണ്, സാക്ഷാത്കാരത്തെ. അപ്പൊ സാക്ഷാത്കാരം സംഭവിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, എന്താണ് എന്റെ നിരന്തരമായ ഈശ്വര സ്മരണ എന്ന് പറയുന്നത്? അതല്ല, മറ്റെന്തോ സാധനം. ഈശ്വരനെന്ന് ധരിച്ചുകൊണ്ട് മറ്റെന്തിനെ സ്മരിക്കുകയാണ്, അതുകൊണ്ടാണ് അവിടെ സാക്ഷാത്കാരം സംഭവിക്കുന്നത്. നിരന്തരം ഈശ്വര സ്മരണയാണെങ്കിൽ, സ്മരിക്കുന്ന ഈശ്വരനെ തന്നെയാണെങ്കിൽ നിരന്തരം സാക്ഷാത്കാരവും സംഭവിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അത് മറ്റൊരാളുടെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യം വരത്തില്ല. അതാണ് പരാതിപ്പെടേണ്ട ആവശ്യവും വരുന്നില്ല. നിരന്തരമായ ഈശ്വര സ്മരണയുണ്ട്, പക്ഷേ സാക്ഷാത്കാരം സംഭവിക്കുന്നില്ല, അങ്ങനെയൊരു പ്രശ്നം ഉദിക്കുന്നില്ല. ഉദയസൂര്യൻ ആകാശത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ ഭൂമിയിൽ വെളിച്ചമില്ല, അങ്ങനെ ഒരു കാര്യം സംഭവിക്കത്തില്ല. സൂര്യൻ ഉദിച്ചിരിക്കുമ്പോൾ ഇവിടെ വെളിച്ചമില്ല എന്നിങ്ങനെ പരാതിപ്പെടാൻ പറ്റും. അതുകൊണ്ട് നിരന്തരം ഈശ്വര സ്മരണയിലാണ്, പക്ഷേ സാക്ഷാത്കാരം സംഭവിക്കുന്നില്ല, അങ്ങനൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ നിരന്തരം ആയി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റെന്തോ ഒരു വസ്തുവിനെയാണ്, അത് ഈശ്വരനല്ല. ഈശ്വരനെ സ്മരിക്കുമ്പോൾ അത് സംഭവിക്കും. അതാണ് ഇവിടെ പറയുന്നത്, എന്താണ് ഏകത്വ ദർശന, നേരത്തെ വന്നു ആ ഏകത്വ ദർശിച്ച് അവന് സാക്ഷാത്കാരം സംഭവിക്കുന്നു. ഏക നാണയോട് ശരി, ഇവനാണോ പലത് കാണുന്നത്, അവന് മൃത്യുഹു മൃത്യും സാപ്നോതി, അവൻ പ്രതിക്ഷണം എന്നാണ് ആവർത്തിക്കുന്നത്. പുങ്കാനുപുങ്ക അജരസ്വാമി എന്ന് പറയും, അനുക്ഷണം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്ത് വ്യവഹാര മധ്യത്തിലായാലും ശരി, ജീവനവന്റെ ഏതവസ്ഥയിലായാലും ശരി, പ്രതിക്ഷണം അത് സംഭവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു ക്ഷണികം എന്ന് പറഞ്ഞത്. ഓരോ ക്ഷണത്തിനും അത് സ്ഫുരിച്ചുകൊണ്ടേയിരിക്കും, അത് മാത്രമേ സ്ഫുരിക്കുന്നുള്ളൂ. പ്രപഞ്ച ഭാനത്തിൽ ഭാസിക്കുന്നത് സ്വലക്ഷണമായിരിക്കുന്ന ആത്മാവാണ് എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ്, അതുകൊണ്ട് നാനാത്വത്തെ കാണുന്നവന് മരണം ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഈശ്വരനെ സ്മരിച്ചിട്ടും എനിക്ക് സാക്ഷാത്കാരം സംഭവിക്കുന്നില്ല എന്ന് പറയുന്നു. അത് സംഭവിക്കത്തില്ല, കാരണം അവിടെ സ്മരിക്കുന്നത് ഈശ്വരനല്ല എന്നാണ്. അതാണ് അത് വ്യക്തമായ അനുഭവമാണെന്നുള്ളതാണ് അടുത്ത മന്ത്രം കാണിക്കുന്നു. മനസ്സേ വേദം അപ്തവ്യം, മനസ്സുകൊണ്ട് തന്നെ ഇതിനെ അറിയാം. മനസ്സുകൊണ്ട് ഇതിനെ അറിയാമെന്ന് പറഞ്ഞാൽ അത് അനുഭവഗമ്യമാണ് എന്നാണ്, സ്വാനുഭവമാണ്. അതുകൊണ്ടാണ് മനസ്സുകൊണ്ടറിയാമെന്ന് പറയുന്നത്. നമ്മൾ മനസ്സുകൊണ്ടൊരു വസ്തുവിനെ അറിഞ്ഞാൽ അതിനെ അനുഭവിക്കുന്നു എന്നാണ് മനസ്സുകൊണ്ടറിയുമ്പോൾ. അതാണ് തൊട്ടടുത്ത മന്ത്രത്തിൽ പറയുന്നത്, മനസ്സെ വേദമാക്കുകയും മനസ്സുകൊണ്ട് തന്നെ ഇതിനെ അറിയാൻ പറ്റും. എന്നുവെച്ചാൽ ഇത് ഒരു ജീവന്റെ അനുഭവമായി തന്നെ വരുന്ന കാര്യമാണ്, ഒരു കടങ്ങഭയം. എന്ത് നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ പലതില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. പ്രാത്യന്തികമായി ഈശ്വര സാക്ഷാത്കാരമേ ഉള്ളൂ എന്നുള്ളതാണ് ശ്രുതി പറയുന്നത്. വേറെ ഒരു സാക്ഷാത്കാരം ഇവിടെ സംഭവിക്കുന്നില്ല, അതാണ് പരമാണ്. നമ്മൾ പരാതിപ്പെടുകയാണ്, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നില്ല. ശ്രുതി പറയുന്നത് എന്താണ്? ഇവിടെ ജീവന് ഒരേ ഒരു സാക്ഷാത്കാരം ഉണ്ടാകുന്നു, ഈശ്വര സാക്ഷാത്കാരം മാത്രം, വേറെ ഒരു സാക്ഷാത്കാരം ഉണ്ടാകുന്നു. നേഹ നാനാസ്തി കിഞ്ചന എന്ന് പറഞ്ഞു തരുന്ന അതാണ്. മറ്റെന്തെങ്കിലും സാക്ഷാത്കരിക്കാൻ കഴിയില്ല, എങ്ങനെ കഴിയും? ബോധസ്വരൂപനായിരിക്കുന്ന സച്ചിദാനന്ദം എന്ന ലെവലിൽ, നിത്യസ്വരൂപനായിരിക്കുന്ന നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിന് മറ്റ് വേറെ ഒന്നിനെങ്ങനെയാ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്? ഒരിക്കലും കഴിയില്ല. സാക്ഷാത്കാരം എവിടെയുണ്ടോ അവിടെ ഈശ്വര സാക്ഷാത്കാരമേ ഉള്ളൂ എന്നുള്ളതാണ് ശ്രുതി പറയുന്നത്. മറ്റൊന്നിനെയും ജീവനെ സാക്ഷാത്കരിക്കാൻ കഴിയത്തില്ല. അതാണ് പറഞ്ഞത് പ്രതിബോധവിദിതം എന്ന് പറയും. ബോധം സ്ഫുരണ എവിടെയുണ്ടോ അവിടെ ഈ പറയുന്ന സാക്ഷാത്കാരമുണ്ട്. അത് പിടികിട്ടുന്നില്ല. ആ പിടികിട്ടാത്തതിനാണ് അടുത്ത വരി പറയുന്നത് മൃത്യു സമൃത്യം ഗച്ഛതി. അവൻ മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ഉപദേശിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതിയുടെ ഉപദേശത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ് അത് നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്നില്ല? ശ്രുതി പ്രധാനമായിട്ട് ശബ്ദശ്രുതി. ശബ്ദശ്രുതി എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രവണപടങ്ങളിൽ പതിയുന്ന ശബ്ദം, ഉപദേശം, ശ്രുതിയുടെ ഉപദേശം മറ്റൊന്നിലൂടെ കടന്നു വരുന്നത്. അനുശ്രൂയതേ ഇതി ശ്രുതി, പരമ്പരയായി നമ്മൾ ശ്രവിച്ചു വരുന്നത്. ഒരു ഗുരു ഒരു ശിഷ്യൻ ഉപദേശിച്ചു, ആ ശിഷ്യൻ മറ്റൊരു ശിഷ്യൻ ഉപദേശിച്ചു, ഇങ്ങനെ കടന്നു കടന്നു വരികയാണ്. ഇതിനാണ് ശ്രുതി എന്ന് പറയുന്നത്. ഇതിന് ശബ്ദശ്രുതി എന്ന് പറയും. നമ്മൾ ശ്രവിക്കുന്ന ശ്രുതി, നമ്മൾ ഗ്രന്ഥത്തിൽ കാണുന്ന എന്താണ് ആ ശ്രുതിയുടെ പ്രതീകം, അതാണ് അക്ഷരം എന്ന് പറയുന്നത്. ലിപികളെന്ന് പറയുന്നത് ശ്രുതിയുടെ പ്രതീകമാണ്. ലിപി ശബ്ദമല്ല. ലിപി നേത്രേന്ദ്രിയത്തിന് വിഷയം, ശബ്ദം ശ്രവണേന്ദ്രിയത്തിന് വിഷയം. അത്രയെങ്കിലും നമ്മൾ തിരിച്ചറിയും. അപ്പൊ നേത്രേന്ദ്രിയത്തിന് വിഷയമായിരിക്കുന്ന രൂപാത്മകമായ ശബ്ദത്തെ ശ്രവണാത്മകമായ ശബ്ദമാക്കി മാറ്റുന്നു. അതാരാ മാറ്റുന്നത്? അക്ഷരങ്ങളെ കാണുമ്പോൾ ശബ്ദം ശ്രവിക്കുന്നെങ്ങനെ? വാസ്തവത്തിൽ അക്ഷരങ്ങളെ കാണുമ്പോൾ നമ്മൾ ശബ്ദം ശ്രവിക്കുകയാണോ ചെയ്യുന്നതല്ല. അക്ഷരങ്ങളെ നേത്രേന്ദ്രിയത്തിലൂടെ കാണുമ്പോൾ ആ കാഴ്ച ഉള്ളിൽ സംസ്കാരത്തെ ഉണർത്തി വാഗേന്ദ്രിയത്തെ പ്രവർത്തിപ്പിച്ച് അതിനെ ശബ്ദരൂപത്തിലാക്കി ഉച്ചരിച്ച് ശ്രവണേന്ദ്രിയത്തിലെത്തിക്കുകയായിരുന്നു. അതിനകത്ത് ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ശ്രുതിയെ നമ്മൾ ശ്രവിക്കുന്നത്. നമ്മൾ വായിക്കുന്നു എന്ന് പറയുന്നതിന്റെ ചുരുക്കം അതാണ്. രൂപം, സംസ്കാരം, വാക്ക് എങ്ങനെ മാറുകയാണ്? ബാഹ്യമായ രൂപം, ഉള്ളിൽ ജാഗ്രതാവുന്ന സംസ്കാരം, പിന്നെ ബാഹ്യമായി വരുന്ന ശബ്ദം. ആ ബാഹ്യമായ ശബ്ദം നമ്മുടെ ശ്രവണകുളത്തിലൂടെ വീണ്ടും ഉള്ളിൽ പ്രവേശിക്കുന്നു. നമ്മൾ ഉച്ചരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉച്ചരിക്കുന്ന മാത്രമല്ല ശബ്ദം, ഉച്ചരിക്കാത്തപ്പോഴും ശബ്ദം നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. എങ്ങനെ സ്ഥിതി ചെയ്യുന്നു? സംസ്കാര രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ സംസ്കാരം എവിടെ നിന്നൊന്നും അനാദി ജന്മങ്ങളെ, അനന്ത ജന്മങ്ങളിലൂടെ നമ്മൾ ആർജിച്ച ശ്രൗത സംസ്കാരം, ശ്രുതിയുടെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ സംസ്കാരമാണ് നമ്മുടെ വാഗീന്ദ്രിയത്തെ പ്രവർത്തിപ്പിച്ചത്, ബാഹ്യമായ ശബ്ദത്തെ സൃഷ്ടിച്ചത്. ആ ശബ്ദമാണ് നമ്മുടെ തന്നെ ശ്രവണേന്ദ്രിയത്തിൽ പതിഞ്ഞു വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നു. നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ കടക്കുമ്പോൾ ആണ് നമ്മളതിനെ ശബ്ദശ്രുതി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ശ്രുതിയുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചാണ്, അർത്ഥശ്രുതി. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ശ്രവണകുടത്തിലൂടെ ശബ്ദരൂപത്തിൽ ശ്രുതി ഉള്ളിൽ കിടന്നാൽ നമ്മുടെ ഉള്ളിൽ അർത്ഥശ്രുതി ഉണ്ടാവും. നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ കേട്ടു പക്ഷേ എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ശബ്ദജ്ഞാനം ഉണ്ടായി, അർത്ഥജ്ഞാനം ഉണ്ടാകുന്നില്ല. അവിടെയാണ് പ്രശ്നം. ശ്രുതി പറയുന്നു പക്ഷെ നമുക്ക് മനസ്സിലാകുന്നു, അർത്ഥശ്രുതി സംഭവിക്കുന്നില്ല. വാക്കിൽ നിന്ന് അർത്ഥമുണ്ടായോ അതേ അർത്ഥത്തിൽ നിന്ന് വാക്കുണ്ടായോ, ഇത് രണ്ടും അനാദിയാണ്. ശബ്ദാർത്ഥങ്ങൾ അനാദിയായി അവിഭക്തങ്ങളായിരിക്കുകയാണ്. ശബ്ദമുള്ളിടത്ത് അർത്ഥം ഉണ്ട്, അർത്ഥമുള്ളിടത്ത് ശബ്ദം ഉണ്ടാകാം, അതിനുള്ള സാധ്യതയുണ്ട്. എപ്പോൾ ശ്രുതി നമ്മൾ ശ്രവിച്ചാൽ നമ്മുടെ ഉള്ളിൽ അർത്ഥം സ്ഫുരിക്കണം. അങ്ങനെ അർത്ഥത്തെ സ്ഫുരിപ്പിക്കുന്നതിനുള്ള പൂർവാർജിതമായ സംസ്കാരം പരിപക്വമായാൽ മാത്രമേ ആ അർത്ഥം സ്ഫുരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ശബ്ദം ശബ്ദമായി തന്നെ വിലയിച്ചു പോകും. എത്രയോ ശബ്ദങ്ങൾ ഉണ്ടായി അന്തരീക്ഷത്തിൽ വിലയിച്ചു പോകും. ശബ്ദം ബാഹ്യമായി നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നതും അർത്ഥം നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഫുരിക്കുന്നതുമാണ്. അർത്ഥം ബാഹ്യമല്ല. ശബ്ദം കേൾക്കുമ്പോൾ അർത്ഥബോധം ഉണ്ടാകുന്നു. ബാഹ്യമാണോ അർത്ഥം ഒരിക്കുന്നത്? ശബ്ദം അങ്ങനെയല്ല, പുറത്തു നിന്ന് ഉള്ളിലേക്ക് കടന്നു വരിക. അർത്ഥം അങ്ങനെയല്ല, ഉള്ളിൽ തന്നെ അത് പ്രകടമാകുകയാണ്. അതിന് സഹായിക്കുന്ന ഒന്നാണ് ശബ്ദം. ഇപ്പൊ ശബ്ദം ശ്രവിക്കുമ്പോൾ ഉള്ളിൽ അർത്ഥം സ്ഫുരിക്കാം. അങ്ങനെ സ്ഫുരിച്ചാൽ അർത്ഥസ്ഫുരണത്തെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതാണ് ഉപനിഷത്തുകളെല്ലാം പറയുന്നത്. തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം ഉണ്ടാകണമാണ്, ഉണ്ടാകണം എന്നാണ് ധാരണ. അപ്പൊ അങ്ങനെ ശ്രവിക്കുമ്പോൾ ഉള്ളിൽ അർത്ഥ ശ്രുതി സംഭവിക്കുന്നു. ശബ്ദത്തിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. അങ്ങനെയാണ് ഗുരുവൻ മൃത്യുവിനെ അതിക്രമിക്കുന്നത്, മൃത്യുവിനെ ജയിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന അർത്ഥ ബോധത്തെയാണ് ഏകത്വ ദർശിത്വം, ഏകത്വദർശി എന്നെല്ലാം വിളിക്കുന്ന അതിനെയാണ്. അതുള്ളിൽ ഉണ്ടാകുന്നത്, പുറമേ സംഭവിക്കുന്നതല്ല. ശബ്ദം പുറമേ സംഭവിക്കുന്നത്. അന്ധകരണം അതിന് പക്വമായില്ലായെങ്കിൽ, സംസ്കാരം ഉള്ളിൽ ദൃഢമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ശബ്ദം ദൃഢമായി പോകും. അതാണ് ഒരു ജീവൻ സംഭവിക്കുന്നത്. ഉപദേശം ഫലപ്രദമല്ലാതെ വരുന്നു. അവിടെ ഉള്ളിൽ അർത്ഥസ്ഫുരണം ഉണ്ടാകുന്നില്ല. അത് നമുക്ക് ലൗകികമായ ഉദാഹരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുടനെ നമ്മുടെ മനസ്സിൽ ബോധം ഉണ്ടാകുന്നു, പശുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു, അർത്ഥസ്ഫുരണം ഉള്ളിൽ ഉണ്ടാകുന്നു. പക്ഷെ പശു എന്ന് പറയുന്ന വാക്ക് ആ ഭാഷ അറിയാത്ത ഒരാളുടെ മുമ്പിൽ പോയി അത് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം ശ്രവിക്കും, പക്ഷെ അർത്ഥ സ്ഫൂർത്തി ഉണ്ടാകത്തില്ല. അയാളുടെ ഉള്ളിൽ പശു എന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ആ ശബ്ദത്തിൽ നിന്നും അത്തരമൊരു അർത്ഥ സ്ഫൂർത്തിയെ ഉണ്ടാക്കുന്നതിനുള്ള സംസ്കാരം ആ വ്യക്തിയുടെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ആ ശബ്ദത്തെയും അർത്ഥത്തെയും ബന്ധിപ്പിക്കുന്ന മറ്റൊന്ന്, അതിനാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. അത് ഒരുവന്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ പശു എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നാലുകാലുള്ള ആ ജീവിയെക്കുറിച്ചുള്ള ബോധം സ്ഫുരിക്കത്തുള്ളൂ. അപ്പൊ അതിന് കാരണമായിരിക്കുന്നത് ഒരു സംസ്കാരം. അത് ഈ ജന്മത്തിൽ തന്നെ പരിചയിച്ചതോ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ നിന്ന് ആർജിച്ചതോ ആവാം. ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം ജന്മം അനന്തമായതുകൊണ്ട്, സൃഷ്ടി അനാദിയായതുകൊണ്ട്, ഈശ്വര സൃഷ്ടങ്ങളായിരിക്കുന്ന സർവവും അനാദിയായിരിക്കുന്നതുകൊണ്ട് ഈ ശ്രൗത സംസ്കാരം സർവജീവന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം. ആ ജാഗ്രത ഉണ്ടാകുന്നത് ശ്രൗതമായ ശ്രുതിയുടെ ആന്തരികമായ സംസ്കാരത്തിൽ നിന്നാണ്. ബാക്കിയുള്ളതെല്ലാം വെറും കേവല ബാഹ്യ നിമിത്തങ്ങൾ മാത്രമാണ്. സഹജമായി തന്നെ സംഭവിക്കുന്നതാണ്. കാരണം ഇത് അനാദി എന്നാണ് വേദം തന്നെ പറയുന്നത്. ഈ പ്രക്രിയകളെല്ലാം അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വേദം അനാദിയായി ജീവന്റെ ഉള്ളിലുണ്ട്, വേദസംസ്കാരമുണ്ട്, ഉപദേശങ്ങളുണ്ട്, സർവമുണ്ട്. പക്ഷെ അതിന്റെ പരിപക്വമായ അവസ്ഥ, കാലദേശങ്ങൾ, നിമിത്തങ്ങളുടെ അനുകൂലത ഇതെല്ലാം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു വിത്ത് അനുകൂല സാഹചര്യങ്ങളിൽ മുളച്ചു വരുന്നത്? അതുപോലെ ഈ ശബ്ദ ഈ ശ്രുതി ഉള്ളിൽ അർത്ഥസ്ഫൂർത്തി ഉണ്ടാകുന്നു. അതാണ് സാക്ഷാത്കാരം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മനസ്സ ഏവ ഇതം ആർത്തവ്യം. മനസ്സുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ സ്വ അനുഭവത്തിലൂടെ തന്നെ ഇത് മനസ്സിലാക്കണം. നാനാത്വം ഇവിടെ ഇല്ല. മറിച്ചാണെങ്കിൽ മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. പക്വതയാണ് അവിടെ മുഖ്യമായിട്ടുള്ള വിഷയം. അതുകൊണ്ട് സാക്ഷാത്കാരം സംഭവിക്കുന്നു, അല്ലെങ്കിൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രതിക്ഷണം ജീവനിൽ സാക്ഷാത്കാരവും പ്രതിക്ഷണം മരണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിക്ഷണം ജീവൻ സംസാരത്തിലാണ്, പ്രതിക്ഷണം ജീവൻ മുക്തിയിലുമാണ്. ഇതാണ് പരമാർത്ഥ സത്യമായി ശ്രുതി പറയുന്നത്. അതിന് ഗ്രഹിക്കുന്നതിന് പല ഉപായങ്ങൾ പറയുന്നു. ഉപായങ്ങൾ ജീവന്റെ വാസന വൈദ്യമനുസരിച്ച് പലതായിരിക്കുന്നു. ഒരു ഉപായമാണ് അടക്ക മന്ത്രത്തിൽ പറയുന്നത്, പന്ത്രണ്ടാമത്തെ മന്ത്രത്തിൽ, അങ്കുഷ്ടമാഗ്രഹ പുരുഷ മധ്യ ആത്മനി തിഷ്ഠതി. അങ്ങനെ ആ പുരുഷനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക. അങ്കുഷ്ടമാത്രനായി ഹൃദയ മധ്യത്തിൽ തേജോമയനായിരിക്കുന്നതാണ് ആത്മാവ്. ഉപാസനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപായം മാത്രമാണ്. അല്ലാതെ ആത്മാവിന് പെരുവിറവിന്റെ വലുപ്പമുണ്ടെന്നും അത് ശരീരത്തിന്റെ മധ്യത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്തിൽ ഇരിക്കുന്നു എന്ന ഉള്ള വാസ്തവത്തിലുള്ള അർത്ഥം ഇതിനില്ല. കേവലം ഭാവനയ്ക്ക് വേണ്ടി മാത്രം ഉദ്ദേശിക്കുകയാണ്. ആത്മാവിന് പ്രത്യേകിച്ചൊരു സ്ഥാനമില്ല, മറിച്ച് എല്ലാ സ്ഥാനങ്ങളും ആത്മാവിനാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ആത്മാവിന് ഒരു ഇരിപ്പിടം കൽപ്പിച്ചാൽ ആത്മാവ് പരിച്ഛിന്നമായി പോകും. അതും മറ്റ് ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്ന വസ്തുക്കളെ പോലെ തുച്ഛമായി. അതുകൊണ്ട് ആത്മാവിന് പ്രത്യേകിച്ച് ഒരു സ്ഥാനമില്ല. ഹൃദയത്തിന്റെ മധ്യത്തിലെന്നോ ശരീരത്തിന്റെ മധ്യത്തിലെന്നോ ശിരസിലെന്നോ മൂർധാവിലെന്നോ സഹസ്രാരത്തിലെന്നോ ഇതെല്ലാം കൽപ്പന. എന്തുകൊണ്ട്? സർവ ആസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന സ്ഥലമാണ് ആത്മാവ്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് അതിനെ അതിന്റെ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളാൻ മനസ്സിന് കഴിയുന്നില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യുക. ശ്രുതി പറയുകയാണ് മധ്യ ആത്മനിതിഷ്ഠതി, ഹൃദയത്തിൽ അത് ഒരു തേജോമയനായി അങ്കുഷ്ടമാത്രനായി ഒരു ദീപശിഖ പോലെ അത് ജ്വലിക്കുന്നതായി ഭാവന ചെയ്യുക. ആ ഭാവന അതിലേക്ക് അടുപ്പിക്കും. അതിനുവേണ്ടി പറയുന്നു അവന്റെ സാംസാരികമായ എല്ലാ ബന്ധനങ്ങളെയും അത് അവസാനിപ്പിക്കും ആ ഭാവന. അതാണ് തകുന്ന വിജുഗുപ്സത. ഭേദദൃഷ്ടി കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ സാംസാരിക വികാരങ്ങളും അവനുള്ള അപ്രത്യക്ഷമാണ്. അതാണ് വിജുഗുപ്സ, ഇല്ലാതാവുന്നു എന്ന് പറയുന്നത്. അത് ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ആത്മാവിന് പ്രത്യേകിച്ച് ഒരു വലിപ്പത്തെ നിർദ്ദേശിക്കുന്നത് അല്ല. അതുകൊണ്ട് ഇവിടെ തുടർന്ന് വരുന്ന മന്ത്രങ്ങളിലെല്ലാം പറയുന്നത് എന്താണ്? ഏകത്വദർശിയായിരിക്കുക. മനസ്സുകൊണ്ട് ഏകത്വ ഭാവന ചെയ്യുക. ഏകത്വ ഭാവനയിൽ നാനാത്വത്തെ കണ്ടുകൊണ്ടിരിക്കുക. നാനാത്വത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഏകത്വ ഭാവന സ്വീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ശ്രുതി ഇവിടെ കൊടുക്കുന്ന ഉദ്ദേശം. അതുകൊണ്ട് അവസാനത്തെ മന്ത്രത്തിൽ പറയുന്നത് യഥോദകം ശുദ്ധേ ശുദ്ധം ആസിക്തം താതൃകേവഭവതി. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതി. വേറൊരു ഭാഷയിൽ പറയുന്നതാണ്. ഇതെല്ലാം ഒന്നാണ്. ഭാഷകളിൽ വലിയ അന്തരമുണ്ട്, ആശയത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ ഒന്നാണ്. രണ്ടും പറഞ്ഞിരിക്കുന്ന ഭാഷ ഈ യാതൊരു പൊരുത്തവും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതേ. അതായത് ആത്മപ്രകാശത്തിന് അന്ധകാരത്തിന് നിലനിൽക്കാൻ കഴിയുന്നില്ല. ആത്മാവിന്റെ പരമമായ വിശുദ്ധിയിൽ യാതൊരു മാലിന്യങ്ങളും നിലനിൽക്കുന്നില്ല. ശുദ്ധിയിൽ ശുദ്ധി കലരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശുദ്ധിയല്ലാതെ മറ്റൊന്നുമില്ല. ജ്ഞാനി ബന്ധനസ്ഥനാകുമോ? ജ്ഞാനിയെ വീണ്ടും മായ പിടികൂടുമോ? ജ്ഞാനിക്ക് വീണ്ടും അജ്ഞാനം ഉണ്ടാകുമോ? അത് സംഭവിക്കുന്നില്ല. കാരണം ശുദ്ധിയിൽ അശുദ്ധി സംഭവിക്കുന്നില്ല, ഒരിക്കലും സംഭവിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് ഇനി സംഭവിക്കുന്നില്ല. അതാണ് അതിന് സമാനം പറയുന്നത്. ജ്ഞാനി വീണ്ടും അജ്ഞാനിയാകുന്നു. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനിയായിരുന്ന ഒരു ചരിത്രമില്ല. ജ്ഞാനി അജ്ഞാനി ജ്ഞാനിയാകുന്നില്ല. അങ്ങനെ അജ്ഞാനി ജ്ഞാനിയായെങ്കിൽ വീണ്ടും അജ്ഞാനിയാകാം. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അലുപ്ത സ്വഭാവം ശ്രുതി പറയും. അലുപ്ത സ്വഭാവത്തോടുകൂടിയവനാണ്. അതിന്റെ സ്വഭാവത്തിന് ഒരു ലോകം ഒരിക്കലും സംഭവിച്ചിട്ടേ ഇല്ല. അപ്പൊ അജ്ഞാനി പിന്നീട് ജ്ഞാനിയായി എന്ന് പറയുന്നിടത്താണ് ചോദ്യം വരുന്നത്, വീണ്ടും അജ്ഞാനിയാവുമോ എന്ന്. പരമാർത്ഥം അതല്ല, അത് അലുപ്ത സ്വഭാവനാണ്. അതിന്റെ സ്വഭാവത്തിന് ഒരു ലോകം, അജ്ഞാനം, ബന്ധനം, അത് സംഭവിച്ചിട്ടേ ഇല്ലായെങ്കിൽ പിന്നീട് രണ്ടാമത് അങ്ങനെയുള്ള ഒരു സാധ്യതയില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ അവകാശം, അതെല്ലാം ഇവിടെ വ്യക്തമാക്കുകയാണ് വളരെ സൂക്ഷ്മമായിട്ട്. അങ്ങനെ ഒരു സംശയം വേണം, പരിശ്രമിച്ച് അവസാനം ജ്ഞാനിയായിത്തീരുന്നു. അത്തരം ചോദ്യങ്ങളൊക്കെ എന്തുകൊണ്ട് വരുന്നു? ജ്ഞാനിയെ സംബന്ധിച്ചും ജ്ഞാനത്തെ സംബന്ധിച്ചും ബന്ധത്തെ സംബന്ധിച്ചും മോക്ഷത്തെ സംബന്ധിച്ചുമുള്ള നമ്മുടെ ധാരണകൾ അപൂർണങ്ങളാകുന്നതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്. അപൂർണമായ അപരിപക്വമായ അറിവിലാണ് എല്ലാ ചോദ്യങ്ങളും നിലനിൽക്കുന്നത്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ, നമ്മൾ പ്രഥമമായി ഗ്രഹിക്കേണ്ടത് ആ വിഷയത്തിൽ ഉള്ള എന്റെ അറിവ് വളരെ അപൂർണമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. പക്ഷെ നമ്മളൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ, പുറമെ ചോദിച്ചാലും നമ്മുടെ ഉള്ളിൽ ചോദിച്ചാലും, നമ്മൾ ധരിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിവുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നതെന്നാണ്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. ഒരു വിഷയത്തെ അറിഞ്ഞോ, അതിന്റെ ഒന്നാമത്തെ ലക്ഷണം, അറിവിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അവിടെ ചോദ്യം ഉയരാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് അറിവിന്റെ ലക്ഷണം. ചോദ്യം അറിവിന്റെ അടയാളമല്ല, അജ്ഞതയുടെ അടയാളമാണ്. ആ ഒരു തിരിച്ചറിവ് നോക്കുണ്ടാവും. എന്തെങ്കിലും ചോദ്യം ചോദിക്കരുത് എന്ന് തന്നെ പറയുന്നതിന്റെ അർത്ഥം ഞാനതിനെ വിശദീകരിക്കുകയാണ്. ചോദ്യം എങ്ങനെ വരുന്നു, അറിവ് എവിടെ നിൽക്കുന്നു എന്നുള്ളത്. നമ്മൾ വലിയ വലിയ വിഷയങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? കുഞ്ഞു വലിയ കാര്യങ്ങളെ കുറിച്ച്, പരമാത്മാവ്, സാക്ഷാത്കാരം, പിടിച്ചാൽ പിടികിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഉന്നയിക്കാൻ കഴിയുന്നു? ഈ വിഷയങ്ങളെ കുറിച്ചുള്ള നമ്മുടെ അറിവ് വളരെ ബാലിശമായതുകൊണ്ട് മാത്രം, അല്ലാതെ എന്തെങ്കിലും അറിഞ്ഞതുകൊണ്ടല്ല. പക്ഷെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മൾ അറിയാതെ തന്നെ വരുന്ന ഭാവം എന്താണ്? ഇതിനെക്കുറിച്ച് കുറെ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നൊരു ഭാവം നമ്മുടെ മനസ്സിൽ വരും. എന്റെ അറിവിൽ ചോദ്യമേ ഇല്ല. അറിവിന്റെ ആ തികവിൽ എന്ന് പറയുന്നത് ചോദ്യത്തിന്റെ അവസാനമാണ്. ഉള്ളിൽ ചോദ്യം ചിഹ്നങ്ങൾ ഉയരുന്നില്ല എന്നുള്ളതാണ്. ചോദ്യം ഉണ്ടാകുമ്പോൾ ഒരാളത് മറ്റൊരാളുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നിടത്തല്ല, ചോദിക്കുക ചോദിക്കാതിരിക്കുക ചെയ്യാം. പക്ഷെ ചോദ്യങ്ങൾ ഉള്ളിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് തന്നെയാണ് നമ്മുടെ സാക്ഷാത്കാരത്തിന് തടസ്സമായിരിക്കുന്നു. ഈ ചോദ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ പലതരത്തിൽ വിശദീകരിച്ച് നമ്മുടെ ചോദ്യങ്ങൾക്കൊരു അറുതി വരാൻ ശ്രമിക്കുകയാണ്. ചോദ്യങ്ങൾ പാടില്ലെന്നുള്ളതല്ല, ഇതെല്ലാം ഗുരു ശിഷ്യ സംവാദത്തിലൂടെയാണ് ഇതിനെ വെളിപ്പെടുത്തുന്നത് സർവത്ര. പക്ഷെ അവിടെ എല്ലാം ചോദ്യകർത്താവിന്റെ മനസ്സിൽ ഒരു വ്യക്തമായ ധാരണ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ചോദ്യങ്ങളെല്ലാം അറിവിൽ നിന്നല്ല, മറിച്ച് അറിവില്ലായ്മയിൽ നിന്നാണ്. ആ ബോധം വേണം. അറിവിൽ ചോദ്യമേ ഇല്ല, ഉത്തരവുമില്ല. എടുത്ത് പഠിക്കുന്നത്. ചോദ്യം വ പരിഹാരോ വ ക്രിയത രാജരൻ പറഞ്ഞു ദ്വൈത ഭാഷയ. അദ്വൈതത്തിന്റെ ഭാഷയാണെന്ന് വെച്ചാൽ അജ്ഞാനത്തിന്റെ ഭാഷയാണ് ചോദ്യം. ദ്വൈതം എന്ന് പറഞ്ഞാൽ അജ്ഞാനം, ദ്വൈത ഭാഷ എന്ന് വെച്ചാൽ അജ്ഞാനത്തിന്റെ ഭാഷ. ജ്ഞാനത്തിന്റെ ഭാഷയല്ല. അതുകൊണ്ട് വ്യക്തമായി ധരിക്കാൻ വേണ്ടി ശ്രുതി ഇവിടെ പറയുകയാണ്, ശുദ്ധത്തിന് ശുദ്ധിയിൽ ശുദ്ധി ചേരുന്നതാണ്, അശുദ്ധത്തെ ശുദ്ധമാക്കുന്നതല്ല ഇത്. കാരണം അശുദ്ധി അവിടെ ഇല്ല, അശുദ്ധി ഉണ്ടെങ്കിലേ അതിനെ ശുദ്ധമാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം ശുദ്ധത്തെ ശുദ്ധമാക്കാൻ ശ്രമിക്കുന്നതാണ്. അത് ശുദ്ധം തന്നെ എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് സാക്ഷാത്കാരമായി. ദേവം മുനേർ വിജാനത നാ ഭവതി ഗോതമ. അവസാനം അവിടെ യമദേവൻ ഉപദേശിച്ചു നിർത്തുന്നതാണ്. ഈ പറഞ്ഞതിന്റെ പൂർണ്ണതയിൽ അതിന്റെ തനിമയിൽ ഗ്രഹിക്കുമ്പോൾ മാത്രമേ അവന് പരമാത്മാവും ആത്മാവും മോക്ഷവും എല്ലാം ഉള്ളൂ. അതുവരെ അവൻ ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞ് ഉപദേശം അവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് വരുന്ന രണ്ടു മൂന്ന് ദിവസങ്ങളിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്, എനിക്ക് ഈ ചർച്ച തുടരാൻ കഴിയത്തില്ല. അടുത്ത വ്യാഴാഴ്ച വരെ. ശാന്തി ശാന്തി ശാന്തി.